പ്രിയ സ്വരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഒരു ബുക്ക് വായിക്കാനിടയായി. അത് വായിക്കുന്ന ആർട്ടിക്കിളിന്റെ ആദ്യത്തെ ലൈനിൽ തന്നെ അദ്ദേഹം എഴുതിയൊരു കാര്യം, ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിവില്ലാത്തതല്ല, സീരിയസ്നെസ് ഇല്ലാത്തതാണ്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മീയ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുക്കാത്ത ഒരാൾക്ക്, അദ്ദേഹം പറഞ്ഞ അടുത്ത കാര്യം എന്നെ ചലഞ്ച് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, ആ 10 കന്യകമാരുടെ ഭൂമിയിൽ 5 കന്യകമാർക്കും അവർക്ക് അറിവിന് കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്ക് മടവാഞ്ഞ് വന്നു എതിരേൽപ്പാനായിട്ട് ആർപ്പിടുകയും എന്നുള്ള ശബ്ദം മുഴങ്ങി 5 ബുദ്ധിയുള്ള കന്യകമാർ അകത്ത് കിടന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? എന്താ ചെയ്തവര്? അവര് എണ്ണ മേടിക്കുവാനായിട്ട് പോയി. അദ്ദേഹം പറഞ്ഞത് അവർക്കറിയാമായിരുന്നു എണ്ണ എവിടെ കിട്ടുമായിരുന്നുള്ളത്. അവർ കൃത്യമറിയാമായിരുന്നു, അവർ കൃത്യം മേടിച്ചുകൊണ്ട് പോയി, കൃത്യം ആ സ്ഥലത്തേക്ക് പോയി, എണ്ണ മേടിച്ച് മടങ്ങി വന്നു. പക്ഷെ കുഴപ്പമെന്താണെന്നറിയാമോ? ഈ സീരിയസ്നെസ് മണവാളൻ വരുന്നതിന് മുൻപ് അവർക്കില്ലായിരുന്നു. അവർക്കറിയാം എണ്ണ എവിടെയുണ്ടെന്നറിയാം, ചെന്നാൽ കിട്ടുമെന്നറിയാം, എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം. പക്ഷെ കുഴപ്പമാണെന്നറിയാമോ? സീരിയസ്നെസ് ഇല്ലാതെ. ഞാൻ പറയട്ടെ, എത്ര അറിവുണ്ടെങ്കിലും സീരിയസ്നെസ് ഇല്ലെങ്കിൽ ആത്മജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു അപകട സാധ്യതയുണ്ട്. ഞാൻ തിരുവചനം മുഴുവൻ പരിശോധിച്ചപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഭക്തന്മാരായ പലരെയും കണ്ടു. അവരുടെയൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ട പ്രത്യേകത ഏതാ? അവരൊക്കെ സീരിയസ് ആയി കാര്യത്തിൽ, ഡെഡ് സീരിയസ് എന്ന് നമ്മൾ പറയത്തില്ലേ? കാരണം അവരുടെ ചിന്തയും മനസ്സും ഒരൊറ്റ കാര്യത്തിൽ ഒരു ഫോക്കസ് ചെയ്തിരിക്കുക. അത്രയും വിഷയം, ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന വിഷയം അവർ ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബസ്ഥരാണ്, കുടുംബം നയിക്കുന്നവരാണ്. എന്നെ കാണാൻ അവിടെ നിന്ന് കൊട്ടാരക്കെ എന്നൊരു സൗകര്യം വന്നു തിരുവനന്തപുരത്ത്. ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ കാണുന്നു, അദ്ദേഹത്തിന് കാണേണ്ട കാര്യമൊന്നുമില്ല, ഫോണിൽ കൂടെ ആവപ്പെടെ സംസാരിച്ചിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ട് പോയില്ല. പക്ഷെ അദ്ദേഹം മോനെ കാണാൻ വേണ്ടി വന്നല്ലോ വന്നു, അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. കാരണം വേറൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി അതുമാത്രമല്ല, നമ്മുടെ മനോജ് സഹോദരനോട് അദ്ദേഹം ചില സമയത്ത് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം മനോജ് സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് നേരെ കോട്ടയത്തേക്ക് വിട്ടു, കൊട്ടാരക്കെ എന്ന്. അതിനുമ്പ് ജോർജ് കുട്ടി സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുമളിയിൽ നിന്ന് ജോർജ് കുട്ടി സഹോദരൻ അടിച്ച സമയം ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ഒരു ആത്മീയന, അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് ഭാര്യയും മക്കളുമായിട്ട് ബൈക്കിൽ കയറി കുമളി വന്നു. ഞാൻ പറഞ്ഞു, 3 പേരോട് ജസ്റ്റ് ഫോണിൽ അല്പസമയം സംസാരിച്ചപ്പോൾ അദ്ദേഹം തോന്നി ഈ സൗരന്മാരെ ഒടിച്ച സമയം ആത്മീയ കാര്യങ്ങൾ സംസാരിക്കണം. അദ്ദേഹം കിലോമീറ്റർ യാത്ര ചെയ്ത് പോവുക. ഞാൻ ഉദ്യമേ അതുപോലൊരു പാഷൻ എനിക്ക് തരണേ. ആത്മീയനായ ഒരാളെ ഉണ്ടെന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ കേൾക്കാൻ പറ്റുമെന്നറിയുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ഒന്ന് പോകാനായിട്ട്. ഞാൻ പറഞ്ഞ ആത്മീയത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം സീരിയസ്നെസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ ലോകത്തിന്റെ കാര്യങ്ങൾ അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ സീരിയസ്നെസ് പോയി. സ്വരങ്ങൾ നോക്കിയ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് വാഞ്ചിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, കർത്താവേ എനിക്ക് ആ സീരിയസ്നെസ് ഒന്ന് മടങ്ങിത്തരണേ കർത്താവേ. സ്വരങ്ങൾ എനിക്ക് ആ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ സ്വസ്ഥത കിട്ടിയില്ല, രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്റെ മനസ്സിലൂടെ കിടന്ന് കത്തുക. ഞാൻ 1 മണിക്ക് എഴുന്നേൽക്കുന്നു, ഞാൻ ഈ അടുത്ത കാലത്ത് 1 മണിക്ക് എഴുന്നേറ്റ് സംഭവം ഓർമ്മയില്ല. 1 മണിക്ക് കിടന്ന് കുറച്ച് സമയം എഴുതി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കും, കാരണം കർത്താവ് എന്റെ സീരിയസ്നെസ് എവിടെ നഷ്ടപ്പെട്ടു പോയി. വീണ്ടും കിടന്നു കഴിയുമ്പോൾ വീണ്ടും 3 മണിക്ക് എഴുന്നേൽക്കുന്നു, കാരണം എന്റെ മനസ്സിലൊക്കെ ചിന്ത വരിക, എന്റെ ആ പഴയ സീരിയസ്നെസ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. നിങ്ങളുടെ സ്വരങ്ങൾ നമുക്കതിലേക്ക് മടങ്ങിവരാം. എവിടെയാണ് നമ്മുടെ സീരിയസ്നെസ് നഷ്ടപ്പെട്ടു പോയതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെയെങ്കിലും മടങ്ങി വരുവായിരിക്കട്ടെ ഇന്ന് ഈ പ്രഭാവം. എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പ്രാവിന്റെ കരുതുന്നത് യേശുവിനെ കുറിച്ചാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ യേശുവിനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ കുറിച്ച് അറിയും തോറും യേശുവിനെ കൂടുതൽ അറിയാനുള്ള ഒരു വാഞ്ച എന്റെ ഹൃദയത്തിലേക്ക് എന്നെ കത്തിക്കൊണ്ടിരിക്കും. യേശുവിനെ ഞാൻ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് യേശുവിനെ നോക്കുക. അങ്ങനെ ചെയ്ത് തെറ്റാണെന്ന് വെച്ചാൽ ആൾക്കാർ പറയും, പക്ഷേ എങ്കിലും ഞാൻ യേശുവിനെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും, യേശുവിന്റെ സംസാരം, അത് കേട്ടത് എനിക്ക് ആവശ്യം. യേശുവിന്റെ സംസാരത്തെ കുറിച്ച് എനിക്കൊന്ന് മൊത്തം അറിയണം, എനിക്കൊരാഗ്രഹമായി. കഴിഞ്ഞ ദിവസം യേശുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 22.
വേഴ്സ് 39. അവ വളരെ ശ്രദ്ധിക്കണേ. പിന്നെ അവൻ പതിവ് പോലെ എവിടേക്ക് പുറപ്പെട്ടു? എന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം ആരെങ്കിലും. കിട്ടിയോ ഇംഗ്ലീഷ് ആർക്കെങ്കിലും? ആൻഡ് ഹി കെയിം ഔട്ട് ആൻഡ് പ്രൊസീഡ് ആസ് വാസ് ഹിസ് കസ്റ്റം ടു ദി മൗണ്ട് ഓഫ് ഒലിവ്സ്. പതിവ് പോലെ എന്ന മലയാളത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? കസ്റ്റം. യേശുവിൽ പതിവുണ്ടായിരുന്നു, യേശുവിൽ കസ്റ്റം ഉണ്ടായിരുന്നു. എന്താണ് യേശുവിന്റെ പതിവ്? യേശുവിന്റെ കസ്റ്റം എന്താ പറയോ? ഒലിവ് മലയിലേക്ക് പോവുക. പ്രിയസുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനാ യേശു ഒലിവ് മലയിലേക്ക് പോകുന്നേ? എന്താ എന്താ യേശു ഒലിവിലേക്ക് പോകുന്നേ? അതിന്റെ 21 അധ്യായത്തിൽ തന്നെ 37 വാക്യം, 21:37, അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവ് മലയിൽ പോയി പാർത്തു. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാനായിട്ട് ഇടമില്ല. അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ശരിയാ, യേശു വിട്ടടിച്ച് ഒലിവുമലയിലേക്ക് പോകാറുണ്ട്. യേശു എന്റെ പതിവാണ്. എന്തിനാ ഒലിവുമലയിൽ പോകുന്നേ? രാത്രിയിൽ ഒലിവുമലയിൽ പോയി പാർക്കും. എന്തിനാ ഒലിവുമലയിൽ പോകുന്നേ? എന്തിനാ? പ്രാർത്ഥിക്കാനായിട്ടാ. നമ്മൾ ചില സ്ഥലങ്ങളിൽ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് തോന്നി ഒരിക്കലും യേശു പടയിൽ ഇങ്ങനെ ഉറങ്ങി. ഞാൻ വായിച്ചു, ദൈവമേ ശിഷ്യന്മാർ തൊഴുകയും യേശു ഉറങ്ങുകയും. ഇത് ശരിയല്ല കർത്താവ് എന്ന് ചോദ്യം അറിഞ്ഞോ? നല്ല ചോദിക്കും. യേശു സുഖമായിട്ട് അലോണെ കുറിച്ച് കിടന്ന് ഉറങ്ങുന്നു, ശിഷ്യന്മാരൊക്കെ ബോട്ട് തൊഴയുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങനല്ല, നീ ശിഷ്യന്മാര് ഉറങ്ങി ഇങ്ങനെ ഉച്ച സമയത്ത് ഇവരിങ്ങനെ തുടഞ്ഞു പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ കിടന്നു ഉറങ്ങാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത ദൈവത്തിന്റെ ആത്മാവ് തോന്നി. കാരണം പറ്റുന്നുമല്ല, മനുഷ്യന് ഉറക്കം ആവശ്യമാണ്. ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. യേശുവിനും ഉറക്കം ആവശ്യമായിരുന്നു. പക്ഷേ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ പകൽ സമയത്ത് ഒരു ചെറിയ നാപ്പ് എടുത്തത്. ചെറുതായിട്ട് അല്പസമയം മയങ്ങിയത്, കാരണം വീണ്ടും ഒന്ന് ഫ്രഷാകും. ചിലപ്പോൾ രാത്രി മുഴുവൻ എന്തിനാ ഒലിവുമലയിൽ കത്താവ് വിട്ടു പോകുന്നത്? ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, സാധാരണ ആരും ഒരു ദുരിതാസൻ എഴുതിയതാണ്. ഈ ടൂറിസ്റ്റുകളൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരന്വേഷിക്കും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പൊ വയനാട്ടിലാണെങ്കിൽ ഉടനെ തന്നെ അവരന്വേഷിക്കും കുറുവാദീം എവിടെയാണ്, എടയ്ക്കൽ ഗുഹകൾ കേവ്സ് എവിടെയാണ്, അതൊക്കെ അന്വേഷിക്കും. പക്ഷെ യേശു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു മലയുണ്ടോ? വാസ് ഹിസ് കസ്റ്റം. പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പോയി. ചില യേശുവിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയത നമുക്ക് നമ്മൾ ചില തിരുവചനങ്ങളോടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവന്റെ ചിന്ത, ഒരു ശകലം സമയം കിട്ടിയാൽ പിതാവിന്റെ അടുക്കൽ ചെന്ന് പിതാവിനോടുള്ള കൂട്ടാമിലായിരിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ചിന്ത. നിരന്തരമായി തിരുവനന്തപുരം യേശുവിനെ കുറിച്ച് കാണുമ്പോൾ ഈ ഒരു ചിന്ത നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ വായിച്ചു മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 14:22 വാക്യം, Matthew 14:22. കണ്ടോ, ശ്രദ്ധിച്ച്. അഞ്ചക്കൊണ്ട് അയ്യായിരങ്ങളെ പോഷിപ്പിച്ച ഉടനെ എതിരിക്കുകയാണ്, പുരുഷാരത്തെയും പറഞ്ഞുവിട്ടു ശിഷ്യന്മാരെയും പോകുവാനായിട്ട് നിർബന്ധിച്ചു. നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, വലിയ ജനക്കൂട്ടമൊക്കെ ഉണ്ട്. യേശു ആൾക്കാരൊക്കെ പറഞ്ഞത് മീറ്റിംഗിന്റെ അവസാനിച്ചു സൗകര്യങ്ങളെ. ഇവിടെ നമ്മളൊക്കെയാണ് മീറ്റ് കഴിയുമ്പോൾ എല്ലാവരും പിടിച്ചു നിർത്താൻ നോക്കുകയുള്ളേ. സൗകര്യമാരെ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി കൂടാം. പക്ഷെ യേശുവിടെ രണ്ടു ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു പറഞ്ഞു വിടുക, ഇന്നത്തെ മീറ്റിംഗ് എല്ലാം അവസാനിച്ചു, എല്ലാവർക്കും പിരിഞ്ഞു പോവാം.
അത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോഴത്തേന് ശിഷ്യന്മാരിങ്ങനെ കറങ്ങി നിൽക്കുക. അവരെയും പറഞ്ഞു വിടും, സൗരന്മാരെ നിങ്ങൾ ഇത് ബോട്ട് കയറി നേരെ അക്കരയ്ക്ക് പോകണം, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം ഒരു എന്ന് പറഞ്ഞ യേശു എന്ത് ചെയ്യാറിയോ, യേശുവിനെ പറഞ്ഞുവിടും എന്തിനറിയോ. കാരണം അടുത്ത വാക്യതിരിക്കുകയാണ്, അവൻ പുരുഷാരത്തെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. എനിക്ക് പ്രാർത്ഥിക്കണം, എല്ലാവരും വിട്ടുപോകണമെന്നും അല്ല, അവരെ പറഞ്ഞോട്ടെ, സ്നേഹത്തോട് പറഞ്ഞോട്ട് സൗരന്മാരെ വീട്ടിൽ അവസാനിച്ചു, നിങ്ങൾ ഇനി വീട്ടിൽ ചെന്ന് ചെറുസ്റ്റെടുക്കണം. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പൊക്കോ, അവിടെ അവിടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക, ഞാൻ ഉടനെ എന്ത് ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, എന്താണെന്ന് പറഞ്ഞില്ല. കാരണം എന്നറിയോ, യേശുവിന് ഇത്രയും സമയം ജനക്കൂട്ടത്തിന്റെ ആയിരുന്നു, ഒറ്റയ്ക്ക് എന്റെ പിതാവിന്റെ കൂടെ ജീവിക്കണം. നിങ്ങൾ യേശുവിന്റെ ഹൃദയം കണ്ടോ, യേശുവിന്റെ ഹൃദയം കണ്ടോ, പിതാവിനോടുകൂടെ ഇരിപ്പാനായിട്ട് വാഞ്ചിക്കുന്ന യേശു, പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന യേശു. സ്വരങ്ങളെ ഇതാ നമുക്ക് ഫോളോ ചെയ്യാനുള്ള കർത്താവിന്റെ മാത്രമില്ല. അവരെപ്പോഴും ഒറ്റയ്ക്ക് പിതാവിന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചു. നീ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, യോഹന്നാൻ 6:15, ശ്രദ്ധിച്ചേ, അവർ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുമെന്ന് പറഞ്ഞ് ദേശം എന്ത് ചെയ്തു, പിന്നെ മലയിലേക്ക് കയറിപ്പോയാണ്. സൗരങ്ങൾ ആലോചിച്ച് നോക്കി, യേശു എന്ത് രാജാവാക്കാനായിട്ട് ആൾക്കാർ പിടിച്ചപ്പോൾ യേശു നേരെ മലയിലേക്ക് കയറിപ്പോയേ. യേശു രാജാവല്ലേ? ജ്ഞാനികള് വിദ്വാൻമാർ നമ്മൾ ചോദിച്ചു, യഹൂദന്മാർ രാജാവായി പിറന്നവനെവിടെ, പീലാത്തോസ് ചോദിച്ചു, സത്യം പറഞ്ഞ രാജാവാണോ യേശു പറഞ്ഞ രാജാവാണ്. അതുകൊണ്ടാണ് പീലാത്തോസ് മുകളിൽ ഒരു എഴുത്തെഴുതി വെച്ചത്, കുരിശിന്റെ മുകളിൽ എന്താ എഴുതി വെച്ചത്, യഹൂദന്മാരുടെ രാജാവായ നസ്രനായ യേശു എന്നൊരു ഒരു മേലെഴുത്ത് എന്ത് ചെയ്തു, രാജാവ്. പക്ഷേ ജനക്കൂട്ടം വന്ന് രാജാവാക്കാൻ ഭാവിച്ച രാജാവല്ല അവൻ, അവൻ ആ രാജാവല്ല, അവൻ ആൾക്കാര് രാജാവാക്കിയിട്ട് രാജാവാകേണ്ട രാജാവല്ല യേശു. അവൻ അധികാരത്തിൽ താല്പര്യമില്ലായിരുന്നു. നിങ്ങളൊന്ന് എക്സാമ്പിൾ എന്ത് ചെയ്യും, ഇവിടെ സിദ്ധരാമയ്യ ഇപ്പൊ മുഖ്യമന്ത്രിയാകുമ്പോ പുള്ളി ഉടനെ മുഖ്യമന്ത്രിയാക്കാൻ പുള്ളിയെ എല്ലാവരും കൂടെ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഉടനെ മുങ്ങി ഇവിടെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്നു. ഇവിടെ പണ്ടത്തെ കർണാടകയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാരെ അല്ലെങ്കിൽ MLA മാരെ മുഴുവൻ പിടിച്ച് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ, എങ്ങനെയും രാജാവാകാൻ വേണ്ടിയിട്ട് വെമ്പുന്ന ലോകത്തിൽ യേശു വ്യത്യസ്തനാണ്. രാജാവാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പറയാം, യേശു അവിടെ നിന്ന് മുങ്ങിക്കും. ദുഃഖിക സൗരങ്ങളെ തന്നെ ചെയ്ത് യേശു മുങ്ങി, കാരണം അവന് മനസ്സിലായി ഒരു പ്രയോജനമാണിത്, ഈ ലോകത്തിന്റെ പ്രഭു പിശാച് അവനൊക്കെ ചിന്തയുള്ളൂ, യേശുവിനെ എങ്ങനെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് വീഴ്ത്തണം. യേശുവിന് മനസ്സിലായി അവന്റെ തന്ത്രം, ജനക്കൂട്ടത്തിലൂടെ യേശുവിനെ രാജാവാക്കാൻ നോക്കിയിട്ട് ഈ ലോകത്തിന്റെ മഹത്വം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് പിശാചിന്റെ പ്രലോഭനം വന്നപ്പോഴ് യേശു വീണ്ടും എന്ത് ചെയ്യുക, മലയിലേക്ക് കയറിപ്പോയി അവിടെ പിതാവിന്റെ പിതാവേ പ്രാർത്ഥിക്കുക. ഒരിക്കലൊരു ഒരു മീറ്റിംഗിൽ ഒരാളിങ്ങനെ പ്രസംഗിക്കുക, പ്രസംഗിച്ചതാണ് നാം എല്ലാവരും ദൈവം രാജാവാണ്, നാമെല്ലാവരും രാജാവിന്റെ മക്കളാണ്, നമ്മൾ രാജാക്കന്മാരെ പോലെയാണെന്ന് പറഞ്ഞു. ഉടനെ അവിടെ ഇരിവുണ്ടായിരുന്ന ദൈവം പുള്ളി ജാതി ചെയ്തിട്ട് പുള്ളി ചില പുള്ളി എഴുന്നേക്കുമ്പോഴേ ആൾക്കാർക്ക് പക്ഷെ നേരത്തെ തന്നെ പറഞ്ഞു ദൈവത്തെ ഓർത്ത് മീറ്റിംഗ് കലക്കരുത്. പുള്ളി എഴുതിട്ട് ചോദ്യം ചോദിച്ചു, കാലിത്തൊഴുത്തിൽ പിറന്ന് ദരിദ്രദരിദ്രനായി ജീവിച്ച് ക്രൂശിലെ നഗ്നനായി മരിച്ച ആ രാജാവിന്റെ മകനാണോ, അതോ ഈ കാണുന്നെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞ ആ രാജാവിന്റെ മകനാണ്, ഏത് രാജാവിന്റെ മകനാണ് ഇപ്പൊ പറയാൻ പറഞ്ഞത്. ഇവിടുത്തെ പുതിയ ട്രെൻഡ് രാജാവിന്റെ മക്കളാണ് നമ്മൾ, അവിടെ നമ്മൾ ഇങ്ങനെയൊന്നും ജീവിച്ച പോരാ, നമ്മൾ മിനിമം ഒരു BMW ജീവിക്കണം എന്ന് പറഞ്ഞൊരു പേര്. അപ്പൊ ഏത് രാജാവിന്റെ മക്കളാണ് ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, അധികാരത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ യേശു ഒന്ന് മാറി പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നോക്കുക, നമ്മുടെ കർത്താവ് നമ്മളൊന്ന് മാതൃകയാക്കുന്ന സ്വരങ്ങൾ, അവനെ നോക്കി നമ്മൾ തെറ്റുവരത്തില്ല കേട്ടോ, അവനെ നോക്കി തെറ്റുവരത്തില്ല, അവൻ നമ്മുടെ മാതൃക. അവനോടൊന്നും നേരെ മാറിപ്പോയി അവൻ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കാരണം യേശുവിന് മനസ്സിലായി ഇവരെന്നെ രാജാവാക്കാൻ സാധ്യതയുണ്ട്. ഇത് പിശാചിന്റെ തന്ത്രമാണ്.
വീണ്ടും നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം ഞാൻ കുറെ വാക്യങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. മർക്കോസ് 1:35 ആ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അധികാരത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്നെന്ത് ചെയ്തു? ഞാൻ വിചാരിക്കുന്നത് രാത്രി പാതിരാത്രിയുടെ പ്രാർത്ഥന ഇച്ച സമയം എല്ലാം കിടന്നു. പക്ഷെ അല്ലെങ്കിൽ വീണ്ടും വെളുപ്പിനായിട്ട് എന്ത് ചെയ്യാം? യേശുവിന്റെ ജീവിതം മുഴുവൻ സ്വരങ്ങളെ പിതാവിന്റെ സന്നിധി ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഞാൻ ചെയ്യാം. ഞാനിത് പ്രഭാവത്തിൽ അതാ പറയാനായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമുള്ള നമുക്ക് നഷ്ടപ്പെട്ടു പോയ വാഞ്ചയിലേക്ക് ഒന്ന് മടങ്ങി വരാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ തികഞ്ഞ ബോധ്യത്തോടെയാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊന്നും ദൈവം ഇവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലാനുള്ള ഒരു വാഞ്ച, ഒരു ആഗ്രഹം, അതാ എവിടെയോ നമുക്ക് നഷ്ടമായി പോയത്. ഓടിക്കത്താവിനിടയ്ക്കിലേക്ക് ചെല്ലാൻ, പിതാവിനോട് സംസാരിക്കാൻ, പിതാവിന്റെ ശബ്ദം കേൾക്കുവാൻ, പിതാവിന്റെ കൂട്ടായ്മയിലായിരിക്കുവാൻ. സ്വരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയത്തിന്റെ വളർച്ചയിൽ. ഇതിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയോട് വളരുന്നില്ല. ആത്മീയത്തിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട വളർച്ച ഇതാണ്. ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ ആ വ്യക്തി അധികം ആഗ്രഹിക്കും, അധികം ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ ഉടനെ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലിയൊക്കെ ചെയ്യണ്ട, ജോലിയൊക്കെ ഉണ്ട്. ജോലി കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ള ഒരു വാഞ്ച. വീണ്ടും നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5:16 അതിന്റെ 16 വാക്യം, ലൂക്ക് 5:16. ഓ കണ്ടു, അവിടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ് ആ വാക്യം. ഇംഗ്ലീഷിനോടൊന്ന് വായിക്കാം, 5:16. And Jesus himself would often slip away to the wilderness and pray. Slip away എന്ന് പറഞ്ഞിരിക്കുന്നത്. And he withdrew himself into the wilderness and pray. ഇവിടെ slip away എന്നാണ് ഈ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാവോ? ഇന്നിവിടെ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു സോവൻ സാർ ഒരു മിനിറ്റ് എനിക്ക് പോരാൻ കേട്ടോ, പോയി അതുവഴി പോകുക എന്ന് പറഞ്ഞ പോലെയാ. ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ യേശു പതിയെ അവിടെ വന്ന് മൂന്നു. എന്തിനു വേണ്ടിയാണ് അറിയാവോ? പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ മുകളിലാണ് ഇവിടെ യേശുവിൽ നമ്മൾ നോക്കുന്നിടത്തെല്ലാം നമ്മൾ കാണുന്ന പിക്ചർ ഇതാ. യേശു നിരന്തരം പിതാവിനെ അന്വേഷിച്ചു, പിതാവിന്റെ കൂടെ ഇരിക്കാൻ, പിതാവിന്ന് കേൾക്കുവാൻ. സാർ നമ്മളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ്. അതിലേക്ക് നമ്മൾ നിർത്തിപ്പെടാതെ, ഞാൻ എന്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. അതിലേക്ക് നമ്മൾ നിർത്തിപ്പെടുന്നില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ക്രിസ്തീയതം ഫലമുള്ളതായി തീരത്തില്ല. നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിച്ച് പോകുന്നുള്ളതല്ലാതെ ഫലമുള്ളതായി തീരത്തില്ല ജീവിതം. യേശുവിന്റെ ജീവിതം നോക്കുന്ന നോക്കുക, എപ്പോഴും ഫലമുള്ള ജീവിതമാണ്. എവിടെ ചെന്നാലും യേശു ഒരു ബ്ലെസ്സിംഗ് ആണ്, എവിടെ ചെന്നാലും യേശു ഒരു അനുഗ്രഹമാണ്. യേശു സംസാരിക്കുമ്പോൾ അനുഗ്രഹം, യേശു തൊട്ട അനുഗ്രഹം. കാരണം അറിയോ? നിരന്തരം പിതാവിന്റെ കൂട്ടായ്മയിൽ, പിതാവിനെ, പിതാവിന്റെ കൂടെ, അതായിരുന്നു യേശു കർത്താവിന്റെ ജീവിതം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം. യേശു തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം 22:2. നാൽപ്പതാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവലിക്ക് പുറപ്പെട്ടു പോയി എന്നുള്ള അടുത്ത വാക്യം, 40 വാക്യം. 40, ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് അവനെ കണ്ടോ? ഇവിടെ നമ്മൾ കാണുന്നൊരു പിക്ചർ ഇതാ, അവനൊരു കല്ലേറ് ദൂരത്തോളം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ വിട്ടിട്ട് കുറെ ദൂരം യേശു വീണ്ടും മുന്നോട്ട് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക.
രണ്ടുതരത്തിലുള്ള പ്രാർത്ഥനകളുടെ കാരണം, ഒന്ന് ശിഷ്യന്മാരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, രണ്ട് ഒറ്റയ്ക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, ഒറ്റയ്ക്ക് അവൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയാണ്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാനവാദനെങ്കിൽ നീങ്ങട്ടെങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ. എന്നിട്ട് അടുത്ത 41 വാക്യം ശ്രദ്ധിക്കണേ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനവന് പ്രത്യക്ഷനായി. നമ്മൾ സാധാരണ ഈ വാക്യം ശ്രദ്ധിക്കാറില്ല അല്ലെ. ഗെത്സെമനയിൽ യേശു എടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. നമ്മൾ ഗെത്സെമനയിലെ പ്രാർത്ഥന മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ, പക്ഷേ അവിടെ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് എബ്രായനക്കാരൻ പറഞ്ഞ എന്ത് ചെയ്തു, അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുവിനോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിച്ചു. എന്ത് ചെയ്തു അവന്? എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? ഉത്തരമരുളി. എന്താ ഉത്തരമറിയേ? എന്താ ഉത്തരമറിയേ? ദൂതൻ വന്ന് എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. എന്താ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ ഇതേ കാര്യം പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പൗലോസിനെ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, പാനപാത്രം മാറ്റുന്നില്ലെന്ന് ഇവിടെ. പക്ഷേ ആ പാനപാത്രത്തെ അതി കുടിക്കുവാനായിട്ട്, അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ദൈവകൃപ അവന്റെ മേൽ പകർന്നു. അതദ്ദേഹത്തിന്റെ പ്രത്യേകത. ചില സമയങ്ങളിൽ നമ്മുടെ വിഷയം മാറുന്നില്ല, പക്ഷേ അതിന്റെ നടുവിൽ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. ആരുടെ അടുക്കലേക്കാണ് പറയോ? ഒറ്റയ്ക്ക് അവന്റെ മുഖം അന്വേഷിക്കുന്നവരുടെ അടുക്കലേക്ക്. സ്വരങ്ങളെ ഗത്സമനെന്ന് പറയാൻ ശാരീരിക വീടണോ അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേ നമുക്കവിടെ ചില മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൽ, മത്തായി 26 37-38 എടുത്തേ, മത്തായി 26 Matthew 26 37-38 ഒന്ന് വായിച്ചു നോക്കി. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എന്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുകയെന്ന് അവരോട് പറഞ്ഞു. ഉണ്ടോ ശ്രദ്ധിച്ചു? മൈ സോൾ ഈസ് ഡീപ്ലി ഗ്രീവ്ഡ് ടു ദി പോയിന്റ് ഓഫ് ഡെത്ത്. കർത്താവിന്റെ ക്രൂശുവർണത്തിന്റെ അതിന്റെ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സെന്റൻസി മനസ്സിലാക്കാൻ പറ്റും. എന്നറിയോ, തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് പറയുക എന്താ അറിയോ? നമ്മൾ എപ്പോഴാണോ നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളൊരു ഹോസ്പിറ്റലായിരിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുക ആരെങ്കിലുമൊക്കെ അത് കാണാൻ വന്നിരുന്നെങ്കിൽ. ആഗ്രഹിച്ചിട്ടില്ല? അങ്ങനെ ആഗ്രഹിക്കാത്ത ആരുണ്ടോ? അല്ല. ചിലങ്ങളൊക്കെ തന്റെ ജീവനിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ കർത്താവ് നിൽക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ കൂടെ നിരിക്കുക, എന്റെ കൂടെ നിരിക്കുക സഹോദരന്മാരെ. എന്നിട്ട് കർത്താവ് എന്തിയതറിയോ? ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. നമ്മളെ പോലെ കേട്ടോ, കർത്താവ് ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നു. നമ്മളൊക്കെയാണ് മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നത്. നമ്മള് പറഞ്ഞ പുരുഷന്മാരും കരയാനായിട്ട് പാടില്ല, അതുകൊണ്ടായിരുന്നു കരയാനും കരയരുത്. കർത്താവ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിന്റെ അകത്ത് എപ്പോഴും കരഞ്ഞുകൊണ്ട് ഇരിക്കുമല്ലായിരുന്നു കർത്താവ്. പക്ഷെ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയത്ത് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. ബിക്കോസ് ഹീ ഈസ് എ മാൻ. കർത്താവ് ഒരു മനുഷ്യനാട്ടോ. നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള പിക്ചർ എന്ത് മാത്രം പറയും? ദൈവം മാത്രമാണോ? അല്ല, കർത്താവ് പൂർണ്ണ ദൈവമാ. അതേസമയം തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പൂർണ്ണ മനുഷ്യനാ, പൂർണ്ണ മനുഷ്യനാ. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഉണ്ടായിരുന്നു. പാപം ഒഴികെ ബാക്കിയെല്ലാം കർത്താവ് ഉണ്ടായിരുന്നു. ഇല്ലാത്തത് തന്നെ അറിയോ, നമ്മുടെ പാപ സ്വഭാവം മാത്രം കർത്താവിനുണ്ടായിരുന്നു, ബാക്കി നമ്മുടെ മനുഷ്യൻ ഇമോഷൻസ് കർത്താവിനുണ്ടായിരുന്നു. കർത്താവ് ഈശുമാരെ വിളിച്ചിട്ട് പറയാണ്, കമോൺ, ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, മരണവേദന പോലെ എന്റെ ഹൃദയം അത് ഉജ്ജ്വലമായിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെ എങ്ങനെ കാണാൻ പറ്റൂ? നമുക്കിഷ്ടം ഏത് കർത്താവിനെന്നറിയോ? ഏത് കർത്താവിന് നമുക്കിഷ്ടം? ദേവാലയത്തിലെ ചമ്മട്ടിയെടുത്ത് എല്ലാവരെയും പുറത്താക്കുന്ന കർത്താവ്, അഞ്ചപ്പം കൊണ്ട് 5000 കൊഴുമ്പിയെന്ന കർത്താവ്, ആ കർത്താവിനെ മാത്രം നമ്മൾ കാണുന്നു. പക്ഷെ വേറൊരു കർത്താവ് ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്തില്, ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും. എന്താ കാര്യം? ഈ ലോക മനുഷ്യന്റെ പാപഭാരം മുഴുവൻ തന്റെ ചുമലിലേക്ക് വരാൻ പോകുന്നത് കണ്ടപ്പോൾ, പിതാവുമായിട്ടുള്ള ബന്ധം എന്റെ ചില സമയങ്ങളിലെങ്കിലും നഷ്ടമാകുന്നു പോകുന്നത് കണ്ടപ്പോൾ, അതവന് സഹിക്കാതെ കഴിയുന്നില്ല. ശാരീരികമായിട്ടൊന്നും വിഷയമല്ല ഉന്നയിച്ചില്ല. രക്തസാക്ഷികൾ പോലും ചങ്കു വിരിച്ചിരുന്നാണ് എന്ത് ചെയ്തത്? മരണത്തെ ഫേസ് ചെയ്തു. പിന്നെ കർത്താവിന്റെ വിഷയമാണോ? മരിക്കാൻ വേണ്ടിയാണെന്ന് കർത്താവ് പറഞ്ഞു. ഇനി അത് മാത്രമല്ല, പത്രോസ് പറഞ്ഞു, കർത്താവേ നിനക്കങ്ങനെ സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ പറഞ്ഞു, പത്രോസേ സാത്താനെ എന്നെ വിട്ടു പോവോ എന്നാ കർത്താവ് പറഞ്ഞെടാ. പത്രോസെ മിണ്ടിപ്പോകരുത്, സാത്താനെ വിട്ടുപോ, ഞാൻ മരിക്കണ്ടെന്നാ കർത്താവ് പറഞ്ഞത്. ആ കർത്താവ് എന്റെ ശാരീരിക വീടിനെ പേടിക്കൂ ഇല്ല. പക്ഷേ അവന്റെ ഭാര്യ ഇതാണ്, പാപത്തിന്റെ ഭാരം അത് അവന്റെ ചുമലിലേക്ക് വന്നപ്പോൾ എഴുതിയിരിക്കുകയാണ്, പിതാവേ കഴിയുമിരിപ്പാനെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ഞാനത് സഹിക്കാനെടുക്കുന്നില്ല, ദുഃഖിച്ചും വ്യാകുലപ്പെട്ടു തുടങ്ങി. അത് ശിഷ്യന്മാരോട് പിന്നെയാണ് എന്ത് ചെയ്തത്? അടുത്ത 23-ാം വാക്യം, പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണു പിതാവേ എന്ന് വിളിക്കുക. കണ്ടോ കൃപാന്റെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിന് ഇന്റൻസിറ്റി നിങ്ങൾ കണ്ടോ? കാരണം പിതാവിലേക്ക് അങ്ങ് ആശ്രയിക്കുക, പിതാവേ ആ ഭാരം മുഴുവൻ ഇറക്കി വെക്കുക. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വേണ്ട ഇതിന്റെ പകുതിയെങ്കിലും ഒരു നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് പകരപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാ? ഞാൻ പറയപ്പോഴാണ് റിസൾട്ട്, ഡോക്ടർ നമ്മുടെ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തപ്പോഴത്തേ എന്ത് സംഭവിക്കുമെന്ന് അറിയാതിരുന്നപ്പോ നമ്മൾ ആകെപ്പോൾ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചെയ്യുന്ന ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നിലവിളി എപ്പോഴും വരണ്ടോ? ഞാൻ നോക്കാം, ഒന്ന് നോക്കാം, പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്ത വന്നപ്പം യേശു ആദ്യ ശിഷ്യന്മാരെ വിളിച്ചു, സഹോദരന്മാരെ വാ, ഇനി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമാണ്. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് കളിച്ചത് കവിഞ്ഞു വീണു വീണ് കിടക്കുക. രവിയോട് പറയുക, പിതാവിനോട് പറയണം, പിതാവേ ഞാൻ വിളിക്കുക. ഇതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയത്തും ഒരു കൊച്ചു കുഞ്ഞ് അപ്പന്റെ അടുക്കൽ ചെല്ലുന്ന പോലെ പിതാവിന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുന്ന യേശു. യേശു നമ്മുടെ പ്രാർത്ഥനയുടെ മാതൃക, പ്രാർത്ഥനയുടെ മാതൃക. ഞാൻ പറഞ്ഞ സൗകര്യങ്ങളെ മറ്റു പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പാട്ടുപാടിയ സംഭാപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവും നിന്നെ വാഴ്ത്തു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ ഇനി ഭൗതികമായിക്കൊള്ളട്ടെ എന്തായിക്കൊള്ളട്ടെ സാരമില്ല, രോഗം വന്നു ഓടി കത്താന്തേക്ക് ചെന്ന അപ്പാ എന്നൊന്ന് വിളിച്ചൊന്ന് ചെന്ന് നിലവിളിക്കാൻ, പാപത്തിന്റെ പ്രലോഭനം നമ്മുടെ മുമ്പിൽ വന്നു ഓടി കത്താനെടുക്കേക്ക് ചെല്ലാനായിട്ട് അപ്പാ ഞാൻ പ്രതിസന്ധിയിലാണ് എന്നെ സഹായിക്കണേ എന്ന് നിലവിളിക്കാനായിട്ട്, എന്ത് വന്നാലും ഓടി പിതാവിന്റെ ഇടയിലേക്ക് ചെല്ലുന്ന ഒരു മനോഭാവം. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഞാൻ അടുത്ത യേശുവിന്റെ പ്രാർത്ഥനയുടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 11 വേഴ്സസ് 41 and 42. കണ്ടോ, ശ്രദ്ധിച്ച് യേശു മേലോട് നോക്കി, പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നു. സഹകരണം ശ്രദ്ധിക്കണം, യേശുവിന്റെ പ്രാർത്ഥന എപ്പോഴും പിതാവിനെ ബേസ് ചെയ്തുള്ള പ്രാർത്ഥനയായിരുന്നു, ഗോഡ് കോൺഷ്യസ് പ്രയർ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളിങ്ങനെ വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനെ അറിയാവും. കർത്താവേ അവരുടെ മുന്നിലെ മാറ്റണേ, കർത്താവേ ഇവര് പ്രതിസന്ധിയിലായിരിക്കുന്നു അവരെ അനുഗ്രഹിക്കണേ, അവരെ ആത്മീയമായിട്ട് ബലപ്പെടുത്തണേ. എപ്പോഴും മനുഷ്യരാണ് നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ദൈവം മാത്രമായിട്ട് പോയിന്റ് നമുക്കില്ല സ്വയം. ഒത്തിരി പേർക്കുണ്ടാകുന്നൊരു ആത്മീയ അപകടം, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൊട്ടസ്റ്റന്റ് ആത്മീയ കോളത്തിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമായിരുന്നു. ഒരു വീട്ടിൽ പാസ്റ്റർ പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇവിടുത്തെ മൂത്ത സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടുത്തെ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവിടുത്തെ അമ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെല്ലിപ്പച്ചൻ ദൂരെ സുഖമില്ലാതെ കിടക്കാണ്ട് വെല്ലിപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ദൈവം ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്, ആര് മാത്രമില്ല. എന്നാണ് ദൈവത്തിങ്കിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞതൊന്ന്, ദൈവത്തിങ്കിലേക്ക് മാത്രം അല്പസമയം ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. മനുഷ്യരാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. മനുഷ്യര് എപ്പോഴും ഒക്കപ്പേട മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ സോറി ഈ ബന്ധനത്തിൽ നമ്മളൊന്ന് പുറത്തു വരണം. ദൈവമക്കളെ പുറത്തു വരേണ്ട ഒരു ബന്ധനം ഇതാണ്. അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണോ? അല്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥന എപ്പോ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും ഉണ്ടല്ലോ, നമ്മൾ ഈ ആൾക്കാരുടെ വിഷയങ്ങൾ മാത്രം എടുത്തിട്ട് അങ്ങ് എന്ത് ചെയ്യുക, നിന്ന് പിടിക്കുകയാണ്. ദൈവത്തിൽ മാത്രം ഏകാഗ്രതയോട് കൂടിയിരിക്കാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? യു നോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? കാരണം എന്റെ റീസൺ ഇതാണ്, ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിന്റെ കുറവാണ്, ബന്ധത്തിന്റെ കുറവാണ്. എത്രത്തോളം ആ ബന്ധമുണ്ടോ അത്രത്തോളമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ദൈവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഒരാൾ ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതുന്ന ഒരു വാക്കുണ്ട്, ബോറിംഗ് ആണ്. എന്താ ഭയങ്കര ബോറിംഗ് ആണ്. നിങ്ങൾ ഇവിടെ ഇവിടെ നമ്മുടെ ചർച്ച് മീറ്റിംഗിലാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും നമ്മൾ ഇടത്തില്ല. ശ്രദ്ധിച്ചോ, ഒരു പാട്ട് കഴിഞ്ഞു, ഉടനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, പിന്നെ വീട്ടിൽ എടുത്ത പാട്ടുപാടി, പിന്നെ ദൈവപ്രസംഗം എന്ന് പറഞ്ഞാൽ അവസാന ആശീർവാദം പറയുന്നവരെ ഒരല്പം പോലും നിശബ്ദം നമുക്ക് സഹിക്കാണ്ട് കഴിയുന്നില്ല. കാരണം അറിയോ, ഞാൻ ഇച്ച സമയം നിശബ്ദമായിട്ട് ഇരുന്ന് വെച്ചു, എനിക്കറിയാവണം എല്ലാവരും എന്നാ സംഭവിച്ചു. അതിന്റെ കാരണം എന്നറിയോ, സി സ്വരങ്ങൾ പണ്ടുണ്ടായിരുന്ന ആത്മീയ ആൾക്കാരുടെ പ്രത്യേകത അവരൊത്തിരി നിശബ്ദതയിലായിരുന്നു. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശകലം പോലും നിശബ്ദമായിട്ടൊന്നും ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തെ ഒന്ന് ഫോക്കസ് ചെയ്തത് ഇച്ച സമയം ദൈവികമായ ചിന്തകളൊന്നും ഇരിക്കാൻ പോലും കഴിയാത്ത നമ്മളൊന്നും അറിയോ, ബോറടിയ. ഒരിക്കലും ഞങ്ങളോട് കാര്യം ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ എന്നാ ടി വി ഇല്ലേ? ഇല്ല. നിങ്ങൾ അങ്ങനെ ബോറടിക്കാതെ ജീവിക്കുന്നേ? കാരണം ആൾക്കാരുടെ ബോറടി മാറ്റുന്ന ഒരു കാര്യം ടി വിയാണ്. കാരണം അറിയോ, അതുപോലും ഒരു പ്രോഗ്രാം മൊത്തം പോലും കാണാനുള്ള ക്ഷമ നമുക്കില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചാനൽ മാറ്റി അടുത്ത പ്രോഗ്രാമിലേക്ക് പോയി, പിന്നെ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തു. ഇതുപോലെ സ്വസ്ഥമായിട്ട് ഒരു അരമണിക്കൂർ ഒരു സീരിയൽ കാണാൻ സ്വസ്ഥത പോലും നമുക്കില്ലെന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. സ്വസ്ഥതയില്ല, ബോറടിയ അല്ലേ? അവിടെ ഇപ്പോൾ സിനിമ ഒക്കെ ലേറ്റസ്റ്റ് സിനിമയെക്കുറിച്ച് ഞാൻ എവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അവിടെ ഇരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് അവർ സീൻ മാറ്റുന്നതെന്ന്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്, പക്ഷെ ഞാൻ എവിടെ എഴുതി വെച്ചു. കാരണം ഒരു സീനിൽ ചില കൂടുതൽ സമയം കാണിച്ചാൽ ആൾക്കാർ ബോറടിക്കും. അതുകൊണ്ട് സംവിധായകന്മാരൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പെടാപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീൻ ഇങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു സീൻ വന്നു, ഒരു രണ്ട് മിനിറ്റ് അടുത്ത സീനിലേക്ക് വന്നു, പിന്നെ അടുത്ത സീനിലേക്ക് വന്നു. ഇങ്ങനെ നമ്പർ ഓഫ് സീൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം അറിയോ, ബോറടിയാണ് എന്ന് പറഞ്ഞതിന്റെ റീസൺ അറിയോ, അകത്തൊരു റെസ്റ്റില്ല, ഡിസ്ട്രാക്ഷൻ, ഒരു സ്വസ്ഥതയില്ല. സ്വരങ്ങൾ ഞാൻ ചോദിക്കട്ടെ, സ്വസ്ഥമായിട്ട് നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും? എത്ര സമയം ഇരിക്കാൻ പറ്റും? ഇത് ആത്മീയത്തിൽ സംഭവിച്ചൊരു കുഴപ്പമാണ്. നമ്മളിപ്പോ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സി ഡി എങ്കിലും എടുത്തിട്ട് ആ സാജീവം സി ഡി എടുത്തിട്ട് ചില ഒരു സാജീവം കേട്ടേക്ക. ഞാൻ പറഞ്ഞത് സി ഡിയോ അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ പുസ്തകമോ ഇതൊന്നുമില്ലാതെ കുറച്ച് സമയം ഒന്ന് സ്വസ്ഥമായിട്ട് നിൽക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് ഈ ദിവസം നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഞാൻ ആത്മീയമായിട്ട് സീരിയസ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒറ്റയ്ക്ക് ദൈവസന്നിധിയില് അല്പസമയം സങ്കീർത്തകാരൻ പറയാണ്, ഞാൻ കിടക്കയില് ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരുന്നു. എന്താ കിടക്കയിൽ എന്ത്? ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരുന്നു. എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നമ്മൾ നാവ് അടക്കി വെച്ചിരുന്ന എപ്പോഴും അത് ധ്യാന തികത്തികത്തായിട്ട് ബോറി. ഞാൻ ഫ്രണ്ട്സ് ഒരാളെ ദിവസം ഒന്ന് പരിശീലിക്കും. ദിവസങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് മാറി ചില സമയം ഇരുന്ന് പണ്ടൊരു ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഒറ്റ മുറിയുള്ളായിരിക്കും. സാരമില്ല, നിങ്ങളൊരു കസേര എടുത്തിട്ട് ഭിത്തിയോട് ഫേസ് ചെയ്തിട്ട് ആ കസേര ഭിത്തിയിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഭിത്തിയോട് ഫേസ് ചെയ്ത് ഇരിക്കരുത്. അത് നിങ്ങൾക്ക് ഒരു ഏകാന്ത സ്ഥലമായിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. കാരണം അവരെ മനസ്സിലാവും. ഞാൻ പണ്ട് പറഞ്ഞില്ല സുസന്നാവസ്ലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സുസന്നാവസ്ലിയുടെ പ്രത്യേകത ഇതാണ്, 18 മക്കളെന്നാണ്, രണ്ടുപേരും കൂടെ മരിച്ചു, 19 പിള്ളേരുണ്ട്. അപ്പം അമ്മ പിള്ളേർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നിയമം കൊടുത്തു, തലയിൽ തുണിയിട്ട് അമ്മ ഒറ്റത്തിരിക്കുക ഇരിക്കുന്ന കണ്ടാൽ മക്കളാരും അടുത്തു വരരുത്, കമാൻഡ്മെന്റ് നമ്പർ 1, മക്കളാരും ഡിസ്റ്റേബ് ചെയ്യരുത്.
അതുകൊണ്ടാണ് അവർക്ക് സ്പിരിച്വലായത്. ഇന്ന് ആത്മീയരുടെ എണ്ണം വളരെ കുറവാണ്. നല്ല മനുഷ്യരുണ്ടോ നമുക്ക്? നല്ല സഹോദരനാട്ടോ, അല്ല നല്ല സഹോദരിയ, ആർക്കൊണ്ട് ഉപകാരം ചെയ്യും, ആരെ വേണം സഹായിക്കും, നല്ലോണം ഇടപെടും, ഇടപെടി നല്ലതാണ്, പെരുമാറ്റം നല്ലതാണ്. പക്ഷേ സ്പിരിച്വാലിറ്റി, നമുക്ക് നല്ല മനുഷ്യല്ല വേണ്ടത്, ഇതിനേക്കാൾ നല്ല മനുഷ്യർ വെളിയിലുണ്ടെന്ന്. ശ്രീ ശ്രീ രവിശങ്കറിന്റെ പ്രോഗ്രാമിന് പോയിട്ട് ഒരാൾ നല്ല മനുഷ്യനാകാൻ തോന്നുന്നു, എനിക്ക് അത്ഭുതമൊന്നുമില്ല, നല്ല മനുഷ്യരാകാൻ പറ്റും, ആർക്കാ പറ്റാത്ത. നല്ല മനുഷ്യല്ല നമുക്ക് ആവശ്യം, നമുക്കാവശ്യം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെയാണ്. എന്ത് സ്പിരിച്വലായിട്ടുള്ള? സ്പിരിച്വലാകാൻ നല്ലതാകാൻ പറ്റും, നല്ലതാകാം, പെരുമാറുന്ന നല്ലതാകാം, നല്ല ഇടപെടി തികഞ്ഞ സൗമ്യത പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് കർത്താവിനെ പാഷനേറ്റായിട്ട് സ്നേഹിക്കുന്നവരെയാണ്. ഞാനൊരു മലയാളത്തിൽ ഒരു കവിതയുടെ ശകലം ഞാൻ ഓർക്കാറുണ്ട്, ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിൽ. ഞാനിങ്ങനെ പറഞ്ഞത്, പിതാവെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, യേശു എന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിൽ. ഞാനതിനെ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചേ, യേശു എന്ന് കേട്ടാൽ ഹൃദയത്തിനകത്തൊരു തുടിപ്പ്. യേശുവിനെ ധ്യാനിക്കുമ്പോൾ സ്വർഗങ്ങളൊന്ന് ധ്യാനിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലായിരുന്നു, ഞാനിങ്ങനെ വയനാട്ടിൽ പോയപ്പോഴത്തേന് അവിടെ ഇപ്രാവശ്യം കൂടുതൽ ആദിവാസ സഹോദരങ്ങളാണ് കൂടുതൽ ക്യാമ്പിനുണ്ടായിരുന്നത്. 36 പേരുള്ള 32 പേരെ കണ്ടു ആദിവാസ സഹോദരങ്ങൾ, ബാക്കി 4 പേരെ ഉള്ളൂ നാട്ടുകാരായ സഹോദരങ്ങൾ, ഭൂരിപക്ഷവും ആദിവാസ സഹോദരങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കണം, ദൈവം എന്ത് ഇവരോട് സംസാരിക്കും, എന്ത് പറഞ്ഞവരെ മനസ്സിലാക്കും, അവർക്ക് എഴുതാനും വായിക്കാനും അറിയാമല്ല, എന്നാ ചെയ്യും കർത്താവ് എന്ന് കരുതി ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ അധികം മീറ്റിംഗ് എന്റെ പ്രസംഗത്തിന്റെ സമയത്ത് മാത്രമേ പോകുള്ളൂ, ബാക്കി സമയം ഞാൻ മുറിക്കാത്ത ഇങ്ങനെ ശാന്തമായി ഇരിക്കുക. കർത്താവ് എന്ത് പറയണം, എന്തിവരോട് സംസാരിക്കണം, ഞാനിങ്ങനെ ഈ ചിന്തയൊക്കെ ആയിട്ട് ദൈവത്തോട് ഞാനിങ്ങനെ ചോദ്യവും പറഞ്ഞിട്ട് സംസാരമൊക്കെ ഇരിക്കുക. അങ്ങനെ കുറേ സമയമൊക്കെ എനിക്ക് വെച്ച് ബൈബിൾ വായിച്ചേക്കാം, ഞാൻ ചുമ്മാ ബൈബിൾ തോന്നുന്നു, എന്റെ കണ്ണിലുടക്കിയ വാക്കിയത് അതിന് മറുപടിയായിരുന്നു. യേശു അവിടെ എത്തിച്ചിരിക്കുകയാണ്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. സൗരങ്ങളെ ഞാൻ പറഞ്ഞത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നത്. സ്വസ്ഥമായി കർത്താവിന്റെ സന്നിധിയിൽ ഒരു ശിശുവിനെ പോലെ അപ്പ എന്നോട് സംസാരിക്കണമെങ്കിൽ, കർത്താവ് നിന്റെ വചനത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ സീറോയാണ്. നമ്മളോട് പിള്ളേർ പാട്ട് പാടിയതുപോലെ, മേഹേ ബുദ്ധു സബ്സേ ബുദ്ധു മേഹും സീറോ എന്ന് പിള്ളേരുടെ പാട്ട് സൺഡേ സ്കൂളിൽ ഇവിടെ BVS പിള്ളേരെ പാട്ട് പഠിപ്പിച്ചായിരുന്നു. കർത്താവ് ഞാൻ ബുദ്ധുവാണ്. ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പം നീ പറഞ്ഞു തരുന്നല്ലാതെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കർത്താവെ. സബ്സേ ബുദ്ധുവാ കർത്താവെ, ഞാൻ ബിഗ് സീറോയാണ് കർത്താവെ എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിനെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ കർത്താവെ ഇതൊക്കെ എന്റെ ബുദ്ധി എത്ര മനസ്സിലാക്കിയാലും കാര്യമില്ല. സാർ ഈ ആറ്റിറ്റ്യൂഡ്, ദൈവമേ നിന്റെ വചനം എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള ആറ്റിറ്റ്യൂഡ് കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോഴാണ് സാർ കർത്താവിനോട് സംസാരിക്കുന്നത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ആർക്കുള്ള പ്രതിരിക്കുക, ശിശുക്കൾക്ക് വെച്ചിട്ട്. സ്വരങ്ങളോട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിശബ്ദത ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒറ്റയ്ക്ക് നിശാലം ശാന്തമായി കർത്താവിനെ കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ കുഴപ്പം എന്നറിയാവോ, നമ്മുടെ വേറൊരു പ്രശ്നം എന്നറിയാവോ, നമ്മുടെ ഈ സംസാരം ഒരിക്കലും തീരുന്നൊരു കാര്യമല്ല. ലോകത്തുള്ള സകല വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൽ അതിനെ ഒതുക്കാനായിട്ട് പറഞ്ഞവരുണ്ട്, ബ്രൈഡിൽ ദ ചങ്ങ്, നാവിനെ ഒന്ന് എന്ത് ചെയ്യാനായിട്ട് നിയന്ത്രിക്കാനായിട്ട്. നമ്മൾ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞും പിടിച്ചും പോയി കഴിഞ്ഞാൽ ഒന്നും കർത്താവിനുമായിട്ടുള്ള കൂട്ടായ്മ നടക്കത്തില്ലെന്ന്.
കർത്താവിന്റെ ആ മനോഹര ശബ്ദം കേൾക്കാനായിട്ട് കഴിയത്തില്ല.
ഒരു ഭക്തനായ മനുഷ്യൻ എഴുതി, വെളിയിലുള്ള ക്രിയേഷനും അകത്തുള്ള പാഷനും ഈ രണ്ട് കാര്യങ്ങൾ കാരണം എനിക്ക് കർത്താവിനെ പലപ്പോഴും കൂട്ടായി അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സൃഷ്ടിയായിട്ടുള്ള മനുഷ്യരൊക്കെ അവരും അകത്ത് എന്റെ തന്നെ എന്റെ ശരീരത്തിന്റെ പല പാഷൻസ് നിൽക്കുക, ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ കർത്താവിനെ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വരങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ നാവിനേക്ക് ഒന്ന് നിയന്ത്രിക്കാം. കർത്താവ് ഒത്തിരി പറഞ്ഞിട്ടൊന്നും തീരുന്നില്ല, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. അതിനകത്ത് സംസാരിക്കണം, അല്ല സംസാരിക്കണം, കാര്യങ്ങൾ പറയണം, എല്ലാം പറയണം. പക്ഷേ നേരത്തേനേക്കാൾ ഒരു 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 10% കൂടുതൽ ഞാൻ പറയാം, ഒരു 10% ദേശത്ത് നമ്മൾ കൂടുതൽ കേൾക്കും. 10% ഒന്ന് ഡിക്രീസ് ചെയ്താൽ മതി ചില കാര്യങ്ങളൊന്നും. ഒന്ന് ഒന്ന് ഒതുങ്ങി നാവിനെ ഒന്ന് നിയന്ത്രിച്ച്. അടുത്ത വേറൊരു കാര്യം എന്നറിയോ, ഈ ദേശത്തും കേൾക്കാൻ പറ്റാത്ത ദൈവമായിട്ടുള്ള കൂട്ടാനുള്ള തടസ്സം എന്നറിയോ, ക്യൂരിയോസിറ്റി എന്ന് പറയും, അറിയാനുള്ള ആഗ്രഹം. നമുക്ക് ലോകത്തിലെല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ നമ്മളിത് ഭയങ്കര അപകടമാണ്. നമുക്ക് നമ്മുടെ ഈ അറിയാനായിട്ടുള്ള ആഗ്രഹവും ഈ കാര്യത്തിലൂടെയാണ് നമ്മുടെ എനർജി വെക്കൊണ്ടിരിക്കുക, നമ്മുടെ സ്പിരിച്വൽ എനർജി വെക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം, ഒരു ദേവദാസൻ ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും. ഇവിടെ ചോദിച്ചു, രാത്രി ഉള്ളിരുന്ന് ടി വി കണ്ടിട്ട് പകൽ ഓഫീസിൽ ജോലി ചെയ്യാൻ പോയിരുന്ന ആൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയാൽ അവിടെ ബോസനാ പറയും, ബോസനാ പറയും, രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കേണ്ടതായിരുന്നു, കാരണം നിങ്ങൾക്ക് എന്തുള്ളതാണ്, ജോലിയുള്ളതാണ്. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവസെന്റുള്ള സ്പിരിച്വൽ എനർജി, ആത്മീയമായിട്ടുള്ള ബലം നമ്മുടെ ഉള്ളിൽ കിട്ടണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റിവെക്കണം. സ്ഥലങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. യേശു അതായിരുന്നു പ്രത്യേകത, യേശുവിന്റെ പ്രത്യേകത. യേശു പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലെ, കാരണം യേശുവിനെ അറിയാം അത് അവിടെ കറങ്ങി ഇവിടെ കറങ്ങി നടന്നാൽ എനിക്കൊരിക്കലും ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. സെറ്റിംഗ് ദ പ്രയോറിറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരാള് എന്നാ മാരത്തോൺ ഓടേണ്ട ഒരാളാണ്, പുള്ളിക്കാരൻ അവിടെ മുതൽ രാവിലെ മുതൽ കിളയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് മാരത്തോൺ ശരിക്കും ഓടിയില്ലെങ്കിൽ കോച്ചെന്നാ പറയും, കോച്ച് ഒരാളെ മാരത്തൺ ഓടേണ്ടാവെന്ന് എനിക്കറിയാമല്ലേ, പിന്നെ നീ അവിടെ പോയി കിടക്കാൻ എന്തിനാ പോയത്. സ്വരങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊന്ന് മാറ്റിവെച്ചാലേ നമുക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമയം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. നമ്മുടെ എനർജി ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പല കാര്യങ്ങളിൽ. ഒന്ന് സംസാരിച്ച് നമ്മൾ ഇങ്ങനെ അതിലേക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും കുറെ കാര്യങ്ങൾ. പിന്നെ ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി ഞാൻ പറഞ്ഞത് ഇപ്പം അറിയാം, ഇപ്പൊ ഇലക്ഷന്റെ കാലമാണ്, ബേസിക്കലി കാര്യങ്ങൾ അറിയണം, ഒരു തെറ്റുമില്ല കേട്ടോ, ഞാനതിന് എതിരല്ല. പക്ഷെ കുഴപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയോ, നമ്മളിതിന്റെ അകത്ത് ഫുള്ളി ഇന്നോടെ സകല മന്ത്രിമാരുടെയും പേരും പഠിച്ച് എന്തൊക്കെയാണ് അവർക്ക് വകുപ്പ് കിട്ടുന്നതെന്ന് നോക്കി, അപ്പോഴത്തെ നമുക്ക് കണക്ഷനുള്ള ഏതെങ്കിലും മന്ത്രിയുണ്ടോ നോക്കി, മലയാളികളുണ്ടോ നോക്കി, ഇതെല്ലാം കൂടെ തപ്പിപ്പിടിച്ച് നമ്മൾ നോക്കി നമ്മുടെ മനസ്സ് മുഴുവൻ അവിടെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് നമുക്ക് ആത്മീയമായ ലോകത്തേക്ക് ഇന്ന് കയറാൻ പോലും പറ്റുന്നില്ല. അതാ വിഷയം, നമ്മൾ ഈ ആത്മീയ ലോകത്തേക്കൊന്ന് കയറിയാലേ ഉള്ളൂ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ശബ്ദമൊക്കെ നിശബ്ദമായിരുന്നാലേ കാരണം നമ്മുടെ താല്പര്യങ്ങൾ ഡിഫറൻറ്റാണ്. ഒരു കൊച്ചുകുഞ്ഞിനോട് നമ്മൾ കൊച്ചുകുഞ്ഞ് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പറയാണ് ഐസ്ക്രീം എന്ന് പറഞ്ഞ പിള്ളേർ എന്ത് ചെയ്യും, ഓടി വരും. എടാ മോനെ ഡിന്നർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്നാ പറയും, അവനുണ്ടെങ്കിൽ വരത്തില്ല. കാരണം അവന്റെ മനസ്സിനടുത്ത് ഐസ്ക്രീം ആണെങ്കിൽ അവന് താല്പര്യമാണ്, ഡിന്നർ ആണെങ്കിൽ അവനെന്തില്ല, താല്പര്യം അവനെ ശബ്ദം കേൾക്കുന്ന പോലും അവൻ ശ്രദ്ധിക്കുന്ന പോലും ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും. എന്ന് പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനുള്ള താല്പര്യം കുറഞ്ഞു പോവാ. കാരണം നമ്മൾ പല കാര്യങ്ങളും ഇൻവോൾഡാണ്. സ്വരങ്ങളെ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് റെസ്റ്റിലേക്കൊന്ന് വരാനായിട്ട്, അതിനകത്ത് 24 മണിക്കൂർ നോ, ഞാൻ പറഞ്ഞത് നമുക്ക് മാറ്റിവെക്കാൻ ഒഴിവാക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ദൈവസനം ഇരിക്കാനായിട്ട് യേശു ചെയ്ത പോലെ ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ടു, ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു, എന്നിട്ട് ഒറ്റയ്ക്ക് ദൈവസനയിൽ പിതാവുമായിട്ട് സമയം ചെലവഴിച്ചു. ഇതുപോലെ നമുക്കൊന്ന് ഭാര്യ എന്ന് മക്കളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് സ്വരങ്ങൾ ഒറ്റയ്ക്ക് കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കാം. അവിടെ മാത്രമേ നമുക്ക് നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് ഇന്ന് കടക്കാനായിട്ട് പറ്റുള്ളൂ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. മനസ്സൊന്ന് റെസ്റ്റിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം കൂടെ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ വട്ടം കറക്കൊണ്ടിരിക്കും.
ഞമ്മള് നോക്കുന്ന നമ്മുടെ പ്രാർത്ഥന പോലും മനുഷ്യരാണ്. ഞമ്മുടെ തൽക്കാലം മനുഷ്യരൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ വിഷയങ്ങൾക്ക് വേണ്ടി. ഇനി ഞാൻ പറയാം, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്താണ് പ്രാർത്ഥിക്കാൻ? നല്ല ചോദിക്കും. ഒരാളുടെ വിഷയം പോലും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്നു? നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ വിഷയം മാറിപ്പോകും. പിന്നെയും കർത്താവ് എന്നാലും കർത്താവ് അവർക്കൊരു വിഷയമുണ്ട്, നിങ്ങൾ പരീക്ഷിച്ചു കിട്ടും. ഞാൻ പറഞ്ഞ അത്രമാത്രം നമ്മുടെ മനസ്സിങ്ങനെ മറ്റുള്ളവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടാണ് സഹോദരൻ. ഇനി പത്രോസിന് ഏറ്റവും വലിയ റെവലേഷൻ കിട്ടിയവിടെ നിങ്ങൾക്ക് അറിയാവോ? Acts 10 ദൈവസഭാചരിത്രത്തിൽ ഏറ്റവും വലിയ റെവലേഷൻ പത്രോസിന് കിട്ടി. അത് അപ്പോസ്തല പ്രവർത്തനം 10 9 10 വാക്യങ്ങൾ. ശ്രദ്ധിച്ച സ്ഥലങ്ങളെ അവിടെ നട്ടുച്ച സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി ഇവര് എന്ത് ചെയ്തതാണ്? ഇരുന്ന ഉച്ച സമയമാണ്. പക്ഷെ ഉച്ച സമയത്ത് പത്രോസ് എന്ത് ചെയ്തു പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്, നമ്മളെ പ്രാർത്ഥന ഉച്ച സമയം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ആഹാരത്തിനായി സ്തോത്രം, ഇത് ഭക്ഷിച്ച് ബലം പ്രാപിച്ച് തിരുനാമത്തെ മുഖത്തോടെ തന്നെ സഹായിക്കണമേ, യേശു നാമം തന്നെ. ഞാനറിയിച്ച പത്രോസ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ നേരെ വെൺമാടത്തിൽ കയറി. സ്വരങ്ങളെ അങ്ങനെ ഒരു പ്രൈസ് പേ ചെയ്ത്, കാരണം അവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അവർ വിഷമ എന്ന് വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോലും സൂചിയുടെ ഒക്കെ പറഞ്ഞായിരിക്കും എന്ന് ഞാൻ എന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും ശ്രദ്ധിച്ചില്ല. എന്താണെങ്കിലും പത്രോസിന്റെ ഭയങ്കര വിശപ്പ്, നട്ടുച്ച സമയം, പക്ഷെ പുള്ളിക്കാരൻ പ്രാർത്ഥനയില്ല. പക്ഷെ അവിടെയാണ് ദൈവം ഏറ്റവും വലിയ വെളിപ്പാട് കൊടുത്തത്. എന്താണെന്നറിയാമോ? ജാതികളും ദൈവരാജ്യത്തിന് അവകാശികളാകുമെന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വെളിപ്പാട് നട്ടുച്ചയ്ക്ക് അല്പസമയം പ്രാർത്ഥിച്ചപ്പം പത്രോസിന് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ ഒരു പ്രൈസ് പേ ചെയ്യാനായിട്ട്, ഒരു കാര്യം മാറ്റിവെച്ച് ദൈവസേന ഇരിക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുമ്പോൾ കർത്താവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സക്കായിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. സക്കായി, നിങ്ങൾ സക്കായിയെ ശ്രദ്ധിക്കാൻ എല്ലാവർക്കും അറിയാം. സക്കായുടെ കാര്യം നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം സൺഡേ സ്കൂൾ മുതലേ നമ്മൾ കേൾക്കുന്ന ആളാണ് സക്കായി. എല്ലാവർക്കും പരിചയമുള്ള ഒരേ ഒരാൾ ബൈബിളിൽ യേശു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം സക്കായിയാണ്. സക്കായി യേശുവിനെ കാണാൻ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. യേശുവിനെ കാണാനൊരു ആഗ്രഹം. പക്ഷെ ജനക്കൂട്ടം കാരണം കാണാൻ പറ്റിയില്ല. നമ്മളാരെങ്കിലും എന്ത് ചെയ്താൽ ഇനി അടുത്ത പ്രാവശ്യം യേശു ഇത് വരുമ്പോൾ എന്ത് ചെയ്യാം? സാധാരണ ഇതിലിപ്പം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്ന് കാണാൻ പോയി, കാണാൻ പറ്റിയില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മൊത്തം പ്രശ്നമാണ് വീട്ടിൽ. പക്ഷെ സക്കായി നമ്മൾ നിർത്തിയില്ലല്ലോ. യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ച സക്കായി യേശു വരുന്ന വഴി ഓടി നേടി വെച്ചിരിക്കുന്നത്, ഓടി ഒരു മരത്തിന്റെ മുകളിൽ കയറി. സക്കായിയെ വാക്യം വന്ന് ചീഫ് ടാക്സ് കളക്ടർ എന്ന ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ചീഫ് ടാക്സ് കളക്ടർ എന്ന വാക്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി എന്റെ അടുത്ത് ടാക്സ് കളക്ടർ എന്നാണ്. ഇദ്ദേഹം ആരെന്നറിയാവോ? ചീഫാണ് എന്ന് പറഞ്ഞ ഞാൻ വിചാരിക്കുകയാണ് ഇവിടുത്തെ ഒരു ആദ്യോ ലെവലിൽ നിൽക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ലെവലിൽ അവിടുത്തെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്ന ആളാണ് സക്കായി. ഒന്ന്, രണ്ടാമത് കാര്യം, ഹി വാസ് വെരി റിച്ച്. സക്കായി വളരെ ആരായിരുന്നു? ധനവാനായിരുന്നു. ഒരു ധനവാനും ഡിസ്ട്രിക്ട് കളക്ടറുമായ മനുഷ്യനെ ഓടുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കേരളത്തിന്റെ ശൈലി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മുണ്ടോട്ട് കൊടുത്തോണ്ടായിരിക്കുന്നു, മുണ്ടോട്ട് മടക്കി കുത്തി പുള്ളി ഓടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. രണ്ട്, ഒന്ന് സക്കായി ഓടി, അടുത്ത സക്കായി എന്ത് ചെയ്തു? മരത്തെ കയറി. ഞാൻ വിചാരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സക്കായി മരത്തെ കയറുന്നത്. ആ മരം ഞാൻ വായിച്ചു 20 മുതൽ 30 അടി വരെ ഉയരമുള്ള മരമാണ്. 20 to 30 feet ഹൈ ആണ് ഈ മരം. നല്ല പൊക്കമുള്ള മരമാണ്. അല്ല, നമ്മളിവിടെ നിൽക്കുന്ന പോലെ ചാഞ്ഞ് കിടക്കുന്ന ഒരു മരം പോലൊന്നുമില്ല. പക്ഷേ ഈ പണക്കാരനായ മനുഷ്യൻ, ഈ ചീഫ് ടാക്സ് കളക്ടറായിരിക്കുന്ന മനുഷ്യൻ, ഒന്നവൻ ഓടി, രണ്ടവൻ മരത്തെ കയറി. കാരണം ഒറ്റ കാര്യമുള്ളൂ, യേശുവിന് എന്ത് ചെയ്യണം? ഒന്ന് കാണണം. പക്ഷെ രസകരമായൊരു കാര്യം അതല്ല സോറിന്, രസകരമായ കാര്യം അറിയാം. അവിടെ യേശു അതുവഴി പോയി യേശു അവിടെ നിന്നു. യേശു വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങിയവാ, എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. ഇത്രയും സമയം സക്കായി യേശുവിനെ സീക്ക് ചെയ്തെങ്കിൽ ഇപ്പോൾ യേശു സക്കായിയുടെ പുറകെ സക്കായി സീക്ക് ചെയ്യുക. ആ പ്രത്യേകത ഇത്രയും സമയം സക്കാർ യേശുവിന്റെ പുറകെ യേശുവിനെ കാണാനുള്ള ആഗ്രഹമായിട്ട് നടക്കുക. സ്വരങ്ങൾ യേശുവുമായിട്ട് കാണാൻ ആഗ്രഹത്തോട് നടക്കുന്ന മനുഷ്യന്റെ അവനെ ആഗ്രഹിച്ചുകൊണ്ട് യേശു പുറകെയുണ്ട്. അതാണ് യേശുവിന്റെ പ്രത്യേകത. ഇപ്പം യേശു സക്കായുടെ പുറകെ, സക്കായി വിളിച്ച് താഴെ ഇറക്കി അവന്റെ വീട്ടിൽ ചെന്ന് അവിടെ ആഹാരം കഴിച്ച് ഒരു പക്ഷേ അവനോട് താമസിച്ചു. നമുക്ക് പ്രത്യാശകൾ ബാക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അടുത്ത വാക്യം, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ കർത്താവിനെ സീക്കിയാനായിട്ട്, കർത്താവിനെ അന്വേഷിക്കാനായിട്ട്, കർത്താവിന്റെ മഹത്വം ഒന്ന് കാണാനായിട്ട്, തിരുവചനത്തിലൂടെ യേശുവിനെ അറിയുവാനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് വെച്ചാൽ സ്വയങ്ങൾ അത്ര ചെയ്താൽ മതി, ബാക്കി സ്റ്റെപ്പ് ആരെയുള്ളൂ, ബാക്കി സ്റ്റെപ്പ് ദൈവം ചെയ്തോളും, യേശു ചെയ്തോളും സ്വരങ്ങളെ. അതാണ് ഉത്സാഹന്റെ ദേശുവിന്റെ പ്രത്യേകത. സക്കായി ഒന്ന് കാണാൻ ആഗ്രഹിച്ച് ചില സ്റ്റെപ്പ് അവൻ വെച്ചതുള്ളൂ. അവന് ഓടി, അവൻ മരത്തെ കയറി, അവന്റെ പൊസിഷൻ അവൻ മറന്നു, അവൻ ആരാണെന്നുള്ള മറന്നു, യേശുവിനെ കാണാനുള്ള ചിന്ത അത്രയും വന്നപ്പോൾ അടുത്ത സ്റ്റെപ്പ് ആയി വെച്ചു. യേശു അവിടെ നിന്നു, യേശു പറഞ്ഞിറങ്ങി വാ, അവന്റെ വീട്ടിലേക്ക് യേശു ചെന്നു. സ്വരങ്ങളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ചില സ്റ്റെപ്പുകൾ നടക്കാം. നിങ്ങൾ രാത്രിയിൽ ഒരു മണിക്കൂർ ദിവസം ഇരിക്കുവാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രഭാവത്തിലുണർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ദൈവിക ചിന്തയുമായി തിരുവചനവുമായി കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കാനായിട്ട് മനസ്സ് വെക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം നിങ്ങളോട് ഇടപെടും. കാരണം അതിനെ പറയുകയാണ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അല്ലെങ്കിൽ വിചാരിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാവാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ്യ. നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമാ കർത്താവ് വരുന്നത്. തക്കായി കാണാനേ ചോദിച്ചുള്ളൂ, പക്ഷേ യേശു അവന്റെ വീട്ടിൽ നിന്ന് താമസിക്കുക. ആ മറിയ കല്ലറക്കൽ കരഞ്ഞോണ്ടിരുന്നു, എനിക്ക് യേശുവിന്റെ ശവശരീരം ഒന്ന് കാണണം. പക്ഷെ അവൾ ശവശരീരം അല്ല കണ്ടത്, ഉയർത്തിനേറ്റ കർത്താവിനെ അവൾ കണ്ടത്. അതുകൊണ്ട് ഒരാളിങ്ങനെ എവിടെയോ പറഞ്ഞ ഓർക്കുന്നുണ്ട്, ഒരു പാത്രം വെള്ളം ചോദിച്ചാൽ ഒരു മീനച്ചിലാറ് തരും, ഒരു മെഴുകുരിവട്ടം ചോദിച്ചാൽ ഒരു സൂര്യനെ തരും എന്നിവിടെ ഞാൻ കേട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നാം ഒന്ന് ആഗ്രഹിച്ചാൽ, നാം ഒന്ന് സീക്ക് ചെയ്താൽ, അതിനുവേണ്ടി സമയം ഒന്ന് മാറ്റിവെച്ചാൽ, നമ്മുടെ നാമിനെ ഒന്ന് നിയന്ത്രിച്ചാൽ, ഒന്ന് സ്വസ്ഥമായിരിക്കാനൊന്ന് മനസ്സ് കാണിച്ചാൽ, ഞാൻ പറയട്ടെ, ഇതുവരെ ഇല്ലാത്ത വലിയ നിക്ഷേപം കർത്താവ് നിങ്ങൾക്ക് തരും. അത് കർത്താവിനെ തന്നെയാണ്, അത് കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാ, കർത്താവ് ആരാണെന്നുള്ളവ, കർത്താവ് അവന് വേണ്ടിയിട്ട് തന്നെ തന്നെ എന്ത് ചെയ്യും, വെളിപ്പെടുത്തി കൊടുക്കുന്ന സ്വരങ്ങളെ. അതാ ഭൂമിയിലെ ഏറ്റവും വലിയ നിക്ഷേപം. എത്രത്തോളം കർത്താവിനെ അറിയുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ നിക്ഷേപം.